തിരുനാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദിവസനാളത്ത് കടന്നു വരുവാൻ ദൈവം നമുക്ക് അവസരം നൽകിയല്ലോ. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് കൊരിന്ത്യ ലേഖനം 5-ാം അധ്യായമാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിങ്ങൾ നൽകിയ എല്ലാ നല്ല സ്വീകരണത്തിനും ദൈവനാമത്തിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. ക്രിസ്തീയ സദാചാരം ഈ അധ്യായത്തിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഈ ഹെഡിങ്ങിൽ നമുക്ക് ഈ അധ്യായം മനസ്സിലാക്കുവാൻ സാധിക്കും. വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ ഈ അധ്യായത്തിൽ പൗലോസ് പൗലോസ് പറയുന്നുണ്ട്. പ്രത്യേകമായി പറയുന്നത് ദുർനടപ്പ്, അതിനോട് ദുർനടപ്പിനോട് സഭ അനാസ്ഥ കാണിക്കുന്നു. മൂന്നാമതായി ഈ കുറ്റക്കാരനെ ഏത് രീതിയിൽ ശിക്ഷിക്കണം. നാലാമതായി പറയുന്ന ഒരു കാര്യം, പാപമാകുന്ന പുളിമാവിനെ നിർമാർജനം ചെയ്യുക. അഞ്ചാമതായി ലോകപാപികളും സഭയിൽ പിന്മാറ്റക്കാരായി പാപികളായി തീർന്നവരും തമ്മിലുള്ള വ്യത്യാസം. അവസാനമായി അധ്യായം അവസാനിപ്പിക്കുന്നത് പാപികളെ മുടക്കുവാനുള്ള അധികാരം ഒരു ലോക്കൽ സഭയിലുണ്ടെന്ന് പൗലോസ് തൻ്റെ ലേഖനത്തിലൂടെ കോരിന്ത് സഭയെ മനസ്സിലാക്കി കൊടുക്കുന്നു. ഒന്നാം വാക്യം ആരംഭിക്കുന്ന ഇപ്രകാരമാണ്, നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പുണ്ടെന്ന് കേൾക്കുന്നു. അത് ജാതികളിൽ പോലും ഇല്ലാത്ത ദുർനടപ്പ് തന്നെ. സഭയിലെ ഭിന്നത, ക്രൂസിൻ്റെ വചനം, ദൈവിക ജ്ഞാനം എന്നീ വിഷയങ്ങളെക്കുറിച്ച് സഭയെ പ്രബോധിപ്പിച്ചതിന് ശേഷം വളരെ ഗൗരവമുള്ള ഒരു വിഷയത്തിലേക്ക് അപ്പുറത്തോളൻ വീണ്ടും പ്രവേശിക്കുകയാണ്. കൊരിന്ത് സഭയിലെ ഒരു വിശ്വാസിയുടെ ദുർനടപ്പിനെ ഇവിടെ പൗലോസ് ശാസിക്കുകയാണ്. ദുർനടപ്പ് പോർണിയ എന്ന ഗ്രീക്ക് പദത്തിന് വിവാഹ ബന്ധത്തിന് പുറത്തുള്ള ലൈംഗിക ബന്ധം എന്നാണ് അർത്ഥം, അതായത് പരസംഘം. അപ്പൻ്റെ ഭാര്യയെ അല്ലെങ്കിൽ സ്റ്റെപ്പ് മദറിനെ വിവാഹം കഴിക്കുന്നത് യഹൂദ പ്രമാണം അനുസരിച്ച് നിരോധിക്കപ്പെട്ടിരുന്നു. ലേവ്യ പുസ്തകം 13-ാം അധ്യായം 8-ാം വാക്യം, ആവർത്തന പുസ്തകം 22:30, 27:20 വാക്യങ്ങളിൽ ആ പ്രമാണം ലംഘിക്കുന്നവർക്കുള്ള ശിക്ഷ മരണമാണ്. ലേവ്യ പുസ്തകം 21:11 റോമൻ നിയമത്തിലും ഇത് നിരോധിക്കപ്പെട്ടിരുന്നു. എന്നാൽ പുതിയ നിയമകാലത്ത് ഒരു മത അനുസാരിക്ക് അവൻ്റെ അപ്പൻ്റെ വിധവയായ ഭാര്യയെ വിവാഹം കഴിക്കുവാൻ അനുവാദം നൽകിയിരുന്നു എന്ന് ചില അറബിമാരുടെ എഴുത്തുകളിൽ കാണുന്നുണ്ട്. അവൻ ഇസ്രായേൽ സമൂഹത്തിലേക്ക് ചേരുമ്പോൾ അവൻ്റെ പഴയ കുടുംബ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അനുവാദം നൽകിയിരുന്നത്. ഇവിടെ അപ്പൻ്റെ ഭാര്യ എന്ന് പറയുന്നത് ഒന്നുകിൽ വിവാഹം മോചനം നേടിയ സ്ത്രീ അല്ലെങ്കിൽ വിധവയായിരിക്കാം ഈ സ്ത്രീ. ഈ സ്ത്രീ ക്രിസ്തീയ സഭയുടെ അംഗമല്ലായിരുന്നു, അതുകൊണ്ട് അത്രേ സഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് നിർദ്ദേശിക്കുന്നത്. ജാതികളുടെ ഇടയിൽ പോലും കാണാത്ത ദുർനടപ്പിനെ കുറിച്ച് അത്രേ ഇവിടെ വിവക്ഷിക്കുന്നത്. ജാതികളിൽ പോലും ഇല്ലാത്തത് ശ്രദ്ധിക്കുമ്പോൾ, ആ ഭാഗം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, ജാതികളിൽ ആരും തന്നെ ഇപ്രകാരം ചെയ്തിരുന്നില്ല എന്നല്ല, പൊതുവെ അവർ ഈ സമ്പ്രദായത്തെ അപലപിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആ നിലയിൽ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഇതെത്ര അപലനീയമാണ് എന്നത്രേ പൗലോസ് സൂചിപ്പിക്കുന്നത്. 2-ാം വാക്യം, എന്നിട്ടും നിങ്ങൾ ചീർത്തിരിക്കുന്നു. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ ഈ ആ ചീർത്തിരിക്കുന്നു എന്ന വാക്ക് വീണ്ടും ഇവിടെ പൗലോസ് ഉപയോഗിച്ചിരിക്കുകയാണ്. സഭയിൽ ദുർഗന്ധം പരന്നിട്ടും കൊരിന്തിലെ വിശ്വാസികൾക്ക് യാതൊരു അനുതാപവും ഉണ്ടായില്ല. നിഗളത്താൽ അവർ ചീർത്തിരിക്കുന്നു. ശ്രദ്ധിക്കുക, ദോഷം പ്രവർത്തിച്ചവനോടുള്ള സമൂഹത്തിൻ്റെ മനോഭാവത്തെ പൗലോസ് എതിർക്കുകയാണ് ഇവിടെ. ഈ വാക്കിൻ്റെ ഘടനയെപ്പറ്റി ചിന്തിക്കുമ്പോൾ വില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഗ്രീക്കിലെ ഹിനയ്ക്ക് ശേഷം വരുന്നത് ഒരു പ്രസ്താവനയായിട്ടും കൽപ്പനയായിട്ടും ഭാഷാന്തരം ചെയ്യാം. ഈ ദുഷ്കർമ്മം ചെയ്തവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവിൻ. നിങ്ങളുടെ ഹൃദയം സങ്കടം കൊണ്ട് നിറയേണ്ടതല്ല, ഈ ദുഷ്കർമ്മം ചെയ്തവനെ നിങ്ങളുടെ സഭയിൽ നിന്ന് ബഹിഷ്കരിക്കേണ്ടതാണ്. സഭ ഒരുമിച്ച് കൂടുമ്പോൾ പൗലോസിൻ്റെ ആത്മാവും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശക്തിയും അവരോട് കൂടെ ഉണ്ടെന്ന് എഴുതിയിരിക്കുന്നു. കുറ്റക്കാരനെ ശിക്ഷിക്കണമെന്നുള്ളത് ദൈവവചന അനുസരണമാണ്. അതേ ശക്തി എന്ന വാക്കിൽ നിന്ന് വ്യക്തമാക്കുന്നത് വചനമാകുന്ന കർത്താവിൻ്റെ ശക്തിയും സഭ ഏറ്റെടുക്കണം. കർത്താവായ യേശുക്രിസ്തു അപ്പോസ്തലന്മാർക്കും സഭയ്ക്കും ശിക്ഷാ നടപടികൾ എടുക്കുവാനുള്ള അധികാരം നൽകിയിട്ടുണ്ട്. കുറ്റം ചെയ്തവനെക്കുറിച്ചുള്ള പൗലോസിൻ്റെ തീരുമാനം കൊരിന്ത്യർ ഒന്നിച്ചുകൂടി അംഗീകരിക്കുവാൻ ആവശ്യപ്പെടുന്നു. ശരീരത്തിൽ ദൂരസ്ഥനെങ്കിലും ആത്മാവിൽ അവരോട് കൂടെ ഉണ്ടെന്ന് അപ്പോസ്തലൻ അഭിപ്രായപ്പെടുന്നു, അവകാശപ്പെടുന്നു. അടുത്ത സെന്റൻസ് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഈ ദുർനടപ്പുകാരനെ ജഡസംഹാരത്തിനായി സാത്താനെ ഏൽപ്പിക്കണം. അഞ്ചാം വാക്യം, സാത്താനെ ഏൽപ്പിക്കുക എന്ന് പറയുമ്പോൾ സഭയ്ക്ക് ഇതരനായി പ്രഖ്യാപിക്കുക, ഒരുവനെ സഭയിൽ നിന്ന് പുറത്താക്കുന്നത് യേശു കർത്താവ് എന്ന് പറയുന്ന സമൂഹത്തിൽ നിന്ന് സാത്താൻ കർത്തൃത്വം നടത്തുന്ന ലോകത്തിലേക്ക് പുറന്തള്ളുകയാണ്. സാത്താനെ ഏൽപ്പിക്കുന്നു എന്നുള്ള ചില വാക്യങ്ങൾ നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമതായി, നമ്മളിപ്പോൾ പറഞ്ഞ വാക്യത്തിൽ നിന്ന് കൊരിന്ത് സഭയിലെ ദുർനടപ്പുകാരനെ സഭയിൽ നിന്ന് സാത്താനെ ഏൽപ്പിക്കുക. രണ്ടാമത് വേറൊരു നമ്മൾ കാണുന്നത് 1 തിമൊഥെയൊസ് 1:20 ഹുമനിയോസും അലക്സാണ്ടറും ഞാൻ അവരെ സാത്താൻ ഏൽപ്പിച്ചിരിക്കുന്നു. ഇവർ നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞ ദൂഷണം പറയുന്നവരായിരുന്നു. അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. സഭയിൽ നിന്ന് ഒരാളെ പുറത്താക്കുമ്പോൾ കർത്താവ് യേശുക്രിസ്തുവിൽ മാറി അവൻ ഈ ലോകത്തിൻ്റെ അധിപതിക്ക് അടിമയായിത്തീരുന്നു. പ്രാർത്ഥനയിൽ നിന്നും കൂട്ടായ്മയിൽ നിന്നും ബഹിഷ്കരിക്കപ്പെടുമ്പോൾ അനുതാപം ഉണ്ടായിട്ട് ജഡമോഹങ്ങളെ മരിപ്പിച്ച് അന്ത്യനാളിൽ അവൻ്റെ ആത്മാവ് രക്ഷ ലഭ്യമാകുമെന്നുള്ള ആഗ്രഹമാണ് ഇവിടെ പ്രകടമാകുന്നത്. സാധാരണ അങ്ങനെ സംഭവിക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാൽ സഭയിൽ നിന്ന് പുറത്താക്കുമ്പോൾ ഒരു അനുതാപം മനസ്സിൽ കടന്നു വരേണ്ടത് ആവശ്യമാണ്. യഥാർത്ഥ ഒരു അനുതാപമുണ്ടെങ്കിൽ വീണ്ടും ദൈവസന്നിധാനത്ത് കടന്നു വന്ന് തൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവവചനം അനുസരിക്കുവാൻ ജീവിക്കുവാൻ അവൻ തീരുമാനമെടുക്കും. ജഡസംഹാരം എന്ന വാക്കിന് മരണമെന്നർത്ഥം. ജഡാഭിലാഷങ്ങളെയും ജഡീകതയെയും മരിപ്പിക്കുക എന്നതാണ് ഇവിടുത്തെ ആശയം. കർത്താവായ യേശുവിൻ്റെ നാൾ എന്നത് ന്യായവിധി ദിവസമാണ്. 6 അസാരം പുളിമാവ് പിണ്ഡത്തെ മുഴുവനും പുളിപ്പിക്കുന്നു എന്നറിയുന്നില്ലയോ? വളരെ മനോഹരമായ ഒരു താരതമ്യമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കൊരിന്തിലെ ദുർനടപ്പ് മൂലം സമൂഹത്തിൽ സഭയുടെ പരിശുദ്ധി നഷ്ടപ്പെടുന്നു. സമൂഹത്തിൻ്റെ പരിശുദ്ധി പാലിക്കാനുള്ള ആഹ്വാനമാണ് 6 മുതൽ 8 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. കൊരിന്ത് സഭയിലെ ദുർനടപ്പ് മൂലം സഭയിൽ ഉണ്ടാകുന്ന ദോഷഫലങ്ങളെപ്പറ്റി പൗലോസ് പ്രതിപാദിക്കുന്നു. പുളിമാവിൻ്റെ സാദൃശ്യം ഉപയോഗിക്കുന്നു. ഈ സാദൃശ്യം മറ്റ് ഗലാത്യ ലേഖനത്തിലും ഉപയോഗിച്ചിട്ടുണ്ട്. 6 വാക്യം ചിന്തിക്കുമ്പോൾ പ്രശംസ, നിങ്ങളുടെ പ്രശംസ നല്ലല്ല. കോരിന്തിയുടെ പ്രശംസയാണ് പൗലോസിൻ്റെ പ്രധാന വിഷയം. അവരുടെ പ്രശംസ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ശരിയായ പ്രകടനമല്ല. സഭയിൽ അശുദ്ധി കണ്ടിട്ട് അത് വെറും ലാഘവ ചിന്തയോടെ വീക്ഷിച്ച് തങ്ങളുടെ കൃപാവരങ്ങളിലും പ്രവർത്തനങ്ങളും പ്രശംസിച്ച് മുന്നോട്ട് പോകുന്നത് ശരിയല്ല എന്ന് പൗലോസ് പ്രഖ്യാപിക്കുന്നു. ഈ ആധുനിക സഭയുടെ ഏറ്റവും വലിയ ആവശ്യം ഇതാണ്. സംഘടനാ ശക്തിയോ ആൾപ്പെരുപ്പമോ സ്ഥാപനങ്ങളോ അല്ല പ്രശംസയ്ക്ക് ഇടയായി തീരേണ്ടത്. വിശുദ്ധി അത്രേ സഭയുടെ പ്രശംസ. ഇവിടെ പൗലോസ് ഉപമ പറയുമ്പോഴേ എല്ലാവർക്കും പരിചയമുള്ള ഒരു സാദൃശ്യമാണ് പുളിമാവ്. പിണ്ഡത്തെ മുഴുവനും പുളിപ്പിക്കുന്നു എന്നുള്ളത് ഒരാളുടെ ദുർനടപ്പ് സഭയെ മുഴുവനും ബാധിക്കുന്നവയാണ്. അല്പം പുളിമാവ് മറ്റു മാവിൽ ചേർക്കുമ്പോൾ കുറേ കഴിഞ്ഞ് അത് മുഴുവനും പുളിപ്പിക്കുന്നു. നമുക്ക് വളരെ പരിചയമായ ഒരു സംഗതിയാണിത്. അതുപോലെ ഒരാളുടെ ദുർനടപ്പ് സഭയെ മുഴുവനും അശുദ്ധമാക്കുന്നു. മാത്രമല്ല, സമൂഹം കാണുന്നത് ആ സഭയെ മുഴുവനായിട്ട് അല്ലാതെ ഒരു വ്യക്തിയായിട്ടല്ല, തന്നെയുമല്ല മറ്റുള്ളവരും അതുപോലെ തെറ്റിലേക്ക് വീണു പോകുവാനും ഇടയുണ്ട്. അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു എന്നത് പൗലോസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗലാത്യ സഭയിലും എഴുതിയിട്ടുണ്ട്. ഗലാത്യർ 5:9 അധാർമികമായ ജീവിതം നയിക്കുന്നതിന്റെ മേൽ ശിക്ഷണ നടപടി എടുത്തില്ലെങ്കിൽ തിന്മയും ദുഷ്ടതയും മൂലം സഭ മുഴുവൻ മലിനമാകുമെന്ന് വീണ്ടും വീണ്ടും പ്രസ്താവിക്കുകയാണ്. പുളിപ്പില്ലാത്തവരാകണം, പുതിയ പിണ്ണമാകണം, പഴയ പുളിമാവ് നീക്കുകയാണ് എന്നിങ്ങനെ മൂന്ന് നിർദ്ദേശങ്ങൾ ഇവിടെ നൽകിയിരിക്കുന്നു. നീക്കിക്കളവിൻ, അശുദ്ധിയെ നീക്കിക്കളക, ഇംഗ്ലീഷിൽ ക്ലീൻ ഔട്ട് എന്നീ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. പുളിപ്പ് നീക്കുക എന്നുള്ളതിൻ്റെ ആശയം മാലിന്യങ്ങളെ നീക്കുക എന്നതാണ്. സന്മാർഗീയതയ്ക്ക് യാതൊരു വിലയും കൽപ്പിച്ചിട്ടില്ലാത്ത കൊരിന്തിൽ ഉടലെടുത്ത സഭയ്ക്കും തിന്മയാകുന്ന പുളിമാവിനെ നീക്കുവാൻ കഴിയാതെ വന്നു. പഠനം ആരംഭിച്ചപ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ ഞാൻ സൂചിപ്പിച്ചല്ലോ കൊരിന്തിലെ പശ്ചാത്തലത്തെ പറ്റി. ആ പുളിമാവ് അല്ലെങ്കിൽ ആ അശുദ്ധി ഇന്ന് സഭയെ കാർന്നു നിന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു തന്നെ, ക്രിസ്തു ആണ് നമ്മുടെ പെസഹ കുഞ്ഞാട്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 51 വരെയുള്ള വാക്യങ്ങൾ നമുക്കത് കാണുന്നു. നീസാൻ മാസം 14-ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ പെസഹയ്ക്കുള്ള ആടിനെ കൊല്ലും. അതിനെയാണ് പെസഹ ഭക്ഷണത്തിനായി ഒരുക്കുന്നത്. യേശുവിൻ്റെ ക്രൂശീകരണം പെസഹ കുഞ്ഞാടിനെ അറക്കുന്ന ദിവസമാണ് നടക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിലും ഇതേ രീതിയിലാണ് കാണുന്നത്. എന്നാൽ സമവീക്ഷണ സുവിശേഷങ്ങളിൽ കർത്താവിൻ്റെ അത്താഴമാണ് പെസഹ കുഞ്ഞാടിനെ അറക്കുന്ന അവസരം നടക്കുന്നത്. പെസഹായാഗവും യേശുവിൻ്റെ മരണവും തമ്മിൽ ഏകീകരിച്ചത് വേദശാസ്ത്രപരമായ ഉദ്ദേശത്തോടു കൂടിയായിരുന്നു. യേശുവിനോടുകൂടെ ക്രൂശിച്ച രണ്ടുപേരുടെയും കാലുകൾ പടയാളികൾ ഒടിച്ചു. അതിന് കാരണം ഒരാട്ടിൻകുട്ടിയെ വെട്ടിനുറുക്കാതെ തലയും കാലും അന്തർഭാഗങ്ങളും കൂട്ടിച്ചേർക്കണമെന്ന് ദൈവം കൽപ്പന കൊടുത്തിരുന്നു. കാൽവരി ക്രൂശിൽ മാനവരാശിക്ക് വേണ്ടി പരമയാഗമായി തീർന്ന യേശു ക്രിസ്തുവിന് മുൻകുറിയായിരുന്നു ഈ കുഞ്ഞാട്. ആട്ടിൻകുട്ടിയുടെ അസ്ഥി ഒന്നും ഒടിക്കരുത് എന്നായിരുന്നു ദൈവ കൽപ്പന. അവർ യേശുവിൻ്റെ അടുക്കൽ വന്ന് അവൻ മരിച്ചുപോയി യേശു എന്ന് കാണുകയാൽ അവൻ്റെ കാൽ ഒടിച്ചില്ല. യോഹന്നാൻ 19:33. അതുകൊണ്ട് പെസഹ കുഞ്ഞാടിൻ്റെ അസ്ഥി ഒടിക്കരുത് എന്നുള്ള തിരുവെഴുത്ത് യേശുവിൽ നിവർത്തിയായി. ഉത്സവം ആചരിക്കുക. 8-ാം വാക്യം ശ്രദ്ധിക്കുക. ഉത്സവം ആചരിക്കുക, പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവം ആചരിക്കുക. ഏതെങ്കിലും പ്രത്യേക ഉത്സവത്തെയാണോ സൂചിപ്പിക്കുന്നത്? കോരിന്ത് സഭ പെസഹ ആചരിച്ചു എന്ന് വിചാരിക്കാൻ ന്യായമില്ല. കാരണം അവർ വിജാതികളിൽ നിന്ന് ചേർന്ന് വന്നവരായിരുന്നു. ചില വ്യാഖ്യാതാക്കൾ ഉയർപ്പ് പെരുന്നാളിൻ്റെ സൂചന ഇതിൽ കാണുന്നു. മറ്റു ചില വ്യാഖ്യാതാക്കൾ ക്രിസ്ത്യാനികളുടെ സാധാരണ ജീവിതത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നതെന്ന് പറയുന്നു. പഴയ പുളിമാവ് പഴയ ജീവിതത്തെയും അത് തിന്മയും ദുഷ്ടതയുമായി പറഞ്ഞിരിക്കുന്നു. പുളിപ്പില്ലായ്മ പുതിയ ജീവിതത്തെയും കുറിക്കുന്നു. അത് സ്വച്ഛതയും സത്യവുമാണ്. ക്രിസ്തുവാകുന്ന പെസഹ കുഞ്ഞാട് അരക്കപ്പെട്ടിരിക്കാൽ യാതൊരു പുളിപ്പിൻ്റെ അംശവും സഭയിൽ മനുഷ്യഹൃദയങ്ങളും കാണരുത്. ആകയാൽ കോരിന്ത് സഭയിലും പൂർണ്ണമായി പുളിപ്പ് അഥവാ തിന്മ മാറ്റിക്കളയണമെന്ന് പൗലോസ് നിർദ്ദേശിക്കുന്നു. അതിനോട് ചേർന്ന് ഇത് മാറ്റിക്കളയുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഉത്സവം തന്നെ കടന്നു വരും. ആധുനിക രീതിയിൽ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ വ്യത്യസ്ത രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു ആത്മീയ ഉത്സവം, ആത്മീയ സന്തോഷം സഭയിൽ കടന്നു വരും. ഉന്നത ഭാവം, ആത്മപ്രശംസ, ചീർക്കുന്ന സ്വഭാവം, അസാന്മാർഗികത ഇവ പൂർണ്ണമായി നീക്കിക്കളഞ്ഞ് കുഞ്ഞാടാൻ ക്രിസ്തുവിൻ്റെ രക്തവളപ്പിൽ ജീവനുള്ള സഭ ആയിരിക്കണം എന്ന് പൗലോസ് ഇവിടെ പ്രബോധിപ്പിക്കുന്നു. അതുകൊണ്ട് ആകയാൽ നാം പഴയ പുളിമാവ് കൊണ്ടല്ല, തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് കൊണ്ടല്ല, സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവം ആചരിക്കാം. 9-ാം വാക്യം 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ദുർനടപ്പുകാരനോട് സഭയുടെ മനോഭാവം, ആ വ്യക്തിയെ ഏത് രീതിയിൽ പരിഗണിക്കണം. 9-ാം വാക്യത്തിൽ പറയുന്നത് ലേഖനം എഴുതുവാനുള്ള സാഹചര്യം നോക്കുക. നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു, തൻ്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് കഴിഞ്ഞ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ, ലേഖനം എഴുതാനുള്ള പശ്ചാത്തലം പറഞ്ഞപ്പോൾ ഞാനത് പറയുകയുണ്ടായി. അതുകൊണ്ട് അടുത്ത വാക്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 10-ാം വാക്യം മുൻ ലേഖനത്തിലെ നിർദ്ദേശവും ലോകത്തിലുള്ള അസാന്മാർഗികളോടും യാതൊരു സംസർഗവും പാടില്ല എന്നാണ് കോരിന്ത്യർ തെറ്റിദ്ധരിച്ചു. അതുകൊണ്ട് അതിൻ്റെ അർത്ഥം എന്തെന്ന് വ്യക്തമാക്കുന്നു. ക്രിസ്തീയ സമൂഹത്തിലെ ആളുകളെക്കുറിച്ചാണ് അപ്പോസ്തലൻ എഴുതിയത്. ഈ സമൂഹത്തിന് പുറത്തുള്ളവരുമായുള്ള സംസർഗം കൂടാതെ ഈ ലോകത്തിൽ ജീവിക്കുവാൻ സാധ്യമല്ല. എന്നാൽ ക്രിസ്തീയ കൂട്ടായ്മ ഇതിലുൾപ്പെട്ട ഒരുവൻ ദുർനടപ്പുകാരനെയോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ മദ്യപനെയോ പിടിച്ചുപറിക്കാരനോ ആയാൽ അവനുമായി സംസർഗം പുലർത്തുവാൻ പാടില്ല. അവനോട് അവനുമായുള്ള കൂട്ടായ്മ ഭക്ഷണം ഒഴിവാക്കേണ്ടതാണ്. ഇവിടെ ചില പ്രത്യേക നാല് തരത്തിലുള്ള കൂട്ടക്കാരെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. ദുർനടപ്പുകാർ എന്ന് പറയുമ്പോൾ അവർ പാപം ചെയ്യുന്നത് സ്വന്തം ശരീരത്തോടത്രേ. കഴിഞ്ഞ മൂന്നാം അധ്യായത്തിൽ ചിന്തിച്ചതുപോലെ ദൈവാത്മാവ് വസിക്കുന്ന മന്ദിരമാണ് മനുഷ്യൻ്റെ ശരീരം. ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവകൃപയില്ലാത്ത മനുഷ്യൻ മൃഗത്തിന് തുല്യനാണ്. വിവേകം നഷ്ടപ്പെട്ട മനുഷ്യൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ എന്നാണ് സങ്കീർത്തന പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ പാർട്ടി കക്ഷികൾ എന്ന് പറയുന്നത് ദുർനടപ്പുക അല്ല സോറി അത്യാഗ്രഹികൾ. ഇവർ പാപം ചെയ്യുന്നത് മറ്റുള്ളവരോടാണ്. കൊടുക്കുന്നതിനേക്കാൾ വാങ്ങുന്നതിലാണ് അവർക്ക് താല്പര്യം. ദൈവാത്മാവ് ഒരാൾ വസിക്കുന്നുവെങ്കിൽ വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് അവൻ ഗ്രഹിക്കും. മൂന്നാമത്തെ ആൾക്കാർ കൂട്ടുകാർ പിടിച്ചുപറിക്കാരാണ്. ഇക്കൂട്ടർ അത്യാഗ്രഹികളാണ്. അവർക്ക് കിട്ടുന്നില്ല എങ്കിൽ മറ്റുള്ളവരുടെ സ്വത്ത് അന്യായത്തിൽ സ്വന്തമാക്കുവാൻ ശ്രമിക്കും. ഉപായത്തിൽ ചെയ്യുന്നവരും കൊള്ള ചെയ്യുന്നവരുമുണ്ട്. നാലാമത്തെ തരം വ്യക്തിയങ്ങൾ വിഗ്രഹാരാധികളാണ്. ലോകത്തിൽ വിഗ്രഹാരാധനകൾ വർദ്ധിച്ചു വരുന്നു. യാതൊരു വിഗ്രഹത്തെയും ആരാധിക്കരുത് എന്നുള്ളത് ദൈവകൽപ്പനയാണ്. ദൈവത്തോട് മനുഷ്യൻ ചെയ്യുന്ന പാപമാണ് വിഗ്രഹാരാധന. മനുഷ്യർ ആത്മീയമായി ക്ഷീണിക്കുമ്പോഴാണ് അന്ധവിശ്വാസം ഉയരുന്നത്. വിഗ്രഹാരാധന പറയുമ്പോൾ വരും ഒരു വിഗ്രഹത്തെ ആരാധിക്കുന്നതല്ല, ദൈവ വചനത്തിനെതിരെ അല്ലെങ്കിൽ ദൈവ ഹിതത്തിനെതിരായി അല്ലെങ്കിൽ ദൈവ സ്നേഹത്തിന് മുമ്പിൽ ക്രിസ്തുവിന് സ്ഥാനം കൊടുക്കാതെ മറ്റെന്ത് കടന്നു വന്നാലും അതെല്ലാം വിഗ്രഹാരാധനയായി നമുക്ക് കാണുവാൻ സാധിക്കും. അത് നമ്മുടെ ആരോഗ്യമാകാം, നമ്മുടെ ജോലിയാകാം, നമ്മുടെ സമ്പത്താകാം, എന്ത് തന്നെയാലും ക്രിസ്തുവിന് പ്രാധാന്യം നൽകിയില്ലെങ്കിൽ അത് വിഗ്രഹാരാധന തന്നെയാണ്. അങ്ങനെയെങ്കിൽ പത്താം വാക്യത്തിന്റെ അവസാനം വെക്കുക, അങ്ങനെയെങ്കിൽ നിങ്ങൾ ലോകം വിട്ടു പോകേണ്ടി വരും. ലോകം വിട്ടു പോകേണ്ടി വരും. അതിൻ്റെ ഉദ്ദേശം ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോക മനുഷ്യരോടുകൂടെ സഹകരിക്കേണ്ടതെന്ന് എന്നുള്ളത് ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണല്ലോ, സഹോദരൻ എന്നും വിശ്വാസി എന്നും വേർപെട്ടവൻ എന്നും പറയുകയും അഭിമാനിക്കുകയും ചെയ്യുന്നവൻ ആറ് തരത്തിലുള്ള പാപികളാകുന്നുവെങ്കിൽ അവരോട് സംസർഗം വരുത്തുന്നത്ര ഇവിടെ സ്പഷ്ടമായി ഇരിക്കുന്നത്. പത്താം വാക്യത്തിൽ കാണുന്ന നാല് തരത്തിലുള്ള പാപങ്ങളെക്കുറിച്ച് മുകളിൽ പറഞ്ഞല്ലോ. പതിനൊന്നാം വാക്യത്തിലെ വാവിഷ്ണക്കാർ മദ്യപാനം എന്നിങ്ങനെ രണ്ട് തരത്തിലൂടെ ചേർക്കുമ്പോൾ ആറ് തരത്തിലുള്ള ആൾക്കാർ ഇവിടെ കടന്നു വരികയാണ്. വാവിഷ്ണക്കാർ എന്ന് പറയുമ്പോൾ ശകാരിക്കുന്നവൻ, പരിഹസിക്കുന്നവൻ എന്നീ അർത്ഥങ്ങളാണ് ഈ വാക്കിനുള്ളത്. ഇത് രണ്ടും മറ്റുള്ളവരെ ദുഃഖിപ്പിക്കുന്നതാകയാൽ അവർക്ക് ദൈവശിക്ഷയ്ക്ക് അനുഭവിക്കേണ്ടി വരും. മദ്യപാനം ദൈവരാജ അവകാശമാക്കുകയില്ല. മദ്യപാനി തനിക്കും തന്റെ കുടുംബത്തിനും ദേശത്തിനും നാശം വരുത്തുന്നു. സഭയിൽ പതിനൊന്നാം വാക്യത്തിൽ കൊടുത്തിരിക്കുന്ന ആറ് തരത്തിലുള്ള പാപികളുണ്ടെങ്കിൽ അവരോട് സംസർഗം വരരുത്, അങ്ങനെയുള്ളവരോട് ഭക്ഷണം കഴിക്കുക പോലും ചെയ്യരുതെന്നത്രേ പൗലോസ് മുൻ ലേഖനത്തിൽ എഴുതിയത്. പന്ത്രണ്ടാം വാക്യം ശ്രദ്ധിക്കുക, പുറത്തുള്ളവരെ നിങ്ങൾക്ക് എന്ത് കാര്യം, നിങ്ങൾ അകത്തുള്ളവരെ അല്ലയോ വിധിക്കുന്നത്. പുറത്തുള്ളവർ എന്ന് പറയുമ്പോൾ സഭയിലെ വെളിയിലുള്ളവർ. ഒന്ന് തെസ്സലോനിക്ക നാലാം അധ്യായം പതിനൊന്നാം വാക്യം, കൊലോസിയർ നാലാം അധ്യായം അഞ്ചാം വാക്യം, ഒന്ന് തിമൊഥെയൊസ് 3:7, ഇതെല്ലാം കാണിക്കുന്നത് കൂട്ടായ്മയ്ക്ക് വെളിയിലുള്ളവരെ വിധിക്കുവാൻ സഭയ്ക്ക് അവകാശമില്ല. അവരെ വിധിക്കുന്ന ജോലി ദൈവത്തിനാണ്. എന്നാൽ സഭയിലുള്ളവരെ ശിക്ഷണത്തിൽ നിർത്തണമെന്ന് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയെ ബോധിപ്പിക്കുന്നു. പതിമൂന്നാം വാക്യം, ആ ദുഷ്ടനെ നിങ്ങളിടയിൽ നീക്കിക്കളവിൻ. വളരെ സഭയെ തർജ്ജനം ചെയ്യുകയാണ് ഈ ദുർനടപ്പുകാരനെ. ഒന്നാം വാക്യത്തിൽ ആരംഭിച്ച അതേ വ്യക്തിയെ കുറിച്ചാണ് ഈ ദുഷ്ടൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവരെ സഭയിൽ നിന്ന് നീക്കിക്കളക. സഭയും ലോകം തമ്മിൽ ഉണ്ടായിരിക്കേണ്ട ബന്ധത്തെക്കുറിച്ച് ചില സൂചനകൾ ഈ ഭാഗത്ത് കാണാം. സഭയ്ക്ക് ലോകത്തിൽ നിന്ന് ഒരിക്കലും ഓടിപ്പോകാൻ കഴിയുകയില്ല. ക്രിസ്തുവിനെയും ക്രിസ്തുവിലുള്ള ജീവന്റെ പുതുമയും സാക്ഷിക്കുന്നതിന് വിളിച്ചു വേർതിരിച്ച ദൈവജനമാണ് സഭ. എന്നാൽ ഈ സഭ രണ്ട് തരത്തിലുള്ള പ്രലോഭനങ്ങൾക്ക് അടിമയാകാം. ലോകത്തിലെ പാപശക്തികൾ, പാപങ്ങൾ കണ്ടിട്ട് ലോകം വിട്ടുപോകുവാൻ പ്രേരിക്കപ്പെടാം. ലോകത്തിലെ പാപശക്തികളോടും ദോഷമൂല്യങ്ങളോടും അനുരൂപരാകുക. ഈ രണ്ട് പ്രലോഭനങ്ങൾക്കും കൂട്ടാളികളാകാതെ ജീവിക്കുകയാണ്. അതാണ് സഭയുടെ ധർമ്മം. സഭയ്ക്കുള്ളിലെ കുറ്റക്കാരെ സഭ ഒത്തുചേർന്ന് വിധിക്കണം. സഭയ്ക്ക് വെളിയിലുള്ളവരെ ദൈവം വിളിക്കും, ദൈവം വിധിക്കും. അഞ്ചാം വാക്യം ഒന്നാം വാക്യത്തിൽ കണ്ടതുപോലെ ആ ദുഷ്ടനെ, ആ ദുർനടപ്പുകാരനെ സഭയിൽ നിന്ന് നീക്കിക്കളവിൽ എന്ന് ശക്തിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇവിടെ പൗലോസ് പറയുമ്പോഴേ ആ വ്യക്തിയുടെ സമൂഹത്തിലെ സ്ഥാനം, മാനം, സാമ്പത്തിക ഭദ്രത, കുടുംബ ഭദ്രത, അല്ലെങ്കിൽ കുടുംബ പാരമ്പര്യം, സഭയിലെ ഉന്നത സ്ഥാനം വഹിക്കുന്ന വ്യക്തിയായിരിക്കാം, എന്നാൽ ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല എന്നാണ് പൗലോസ് ഇവിടെ തർജ്ജമ ചെയ്യുന്നത്. ആധുനിക സഭ അല്ലെങ്കിൽ ആധുനിക സഭയ്ക്ക് ഏറ്റവും ഉത്തേജനം പകരുന്ന ഒരു വാക്യമാണത്. പലപ്പോഴും സഭയിൽ ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യുന്നവരെ പുറത്താക്കുവാൻ സഭാ നേതൃത്വം വിസമ്മതിക്കാറുണ്ട്. കാരണം ചിലപ്പോൾ അവർ സമൂഹത്തിൽ അല്ലെങ്കിൽ സഭയിൽ ഉന്നത സ്ഥാനം വഹിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ സമൂഹത്തിൽ ഉന്നത സ്ഥാനം വഹിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ സഭയിൽ നല്ല വരുമാനം നൽകുന്നവരായിരിക്കാം. എന്നാൽ പൗലോസ് പറയുന്നത് ആ ദുഷ്ടനെ സഭയിൽ നിന്ന് നീക്കിക്കളവിൻ, ജാതികളിൽ പോലും ഇല്ലാത്ത ദുർനടപ്പ് ചെയ്യുന്ന ആ ദുഷ്ടനെ നീക്കിക്കളവിൻ. ആധുനിക സഭയ്ക്ക് വേണ്ടി ഇത് ഒരു മാതൃകയായി തീരട്ടെ. ഇതോടുകൂടി അഞ്ചാം അധ്യായം ഇവിടെ ഞാൻ ഉപസംഹരിക്കുകയാണ്. തുടർന്നുള്ള അധ്യായങ്ങൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. വലിയവനായ ദൈവം ഈ ആധുനിക ലോകത്ത് ജീവിക്കുമ്പോൾ ദൈവകൃപ വളരുവാൻ, ദൈവകൃപയിൽ ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.